നമസ്കാരം. ശ്രീ ജാവേദ് പ്രവേശ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇറോം ശർമ്മളയുടെ നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 16 വർഷമായി ഒരു തുടർച്ചയായി നിരാഹാര സമരം നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും ഇറോം ശർമ്മള ശ്രദ്ധേയായിരുന്നു. എങ്കിലും ഇത് അറിയാത്ത ഒരുപാട് ഓസ്ട്രേലിയൻ മലയാളികൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു സ്ത്രീ 16 വർഷമായി ഇങ്ങനെ പോലീസും പട്ടാളവും എല്ലാം എതിർത്തിട്ടും വൈദ്യസമൂഹം മുഴുവൻ എതിർത്തിട്ടും തുടർച്ചയായി നിരാഹാര സമരം നടത്തിക്കൊണ്ടിരുന്നത്?
ബിജു, ഇറോം ശർമ്മളയുടെ 16 വർഷമാണ് ഇറോം ശർമ്മള സമരം ചെയ്തത്. ഇതിന് സമാനമായ ഒരു ഒരു സഹന സമരം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇല്ല. ഒരു ഒരു സ്ത്രീ 16 വർഷം വെള്ളം പോലും കുടിക്കാതെ, മറ്റു നിരാഹാര സമരങ്ങളെല്ലാം ആളുകൾ വെള്ളം കുടിക്കും, ആഹാരം മാത്രം കഴിക്കില്ല എന്നുള്ളത്, നിരാഹാരം കിടന്നു. ഒടുവിൽ ആ നിരാഹാര സമരത്തിന് ശേഷം അവരുടെ അവരെന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യപ്രാപ്തി എത്തിയിട്ടില്ല. ഇതിനൊരു കാരണമുണ്ട്. കാരണം ഇറോം ശർമ്മള സമരം ചെയ്തിരിക്കുന്നത് അഫ്സ്പ എന്ന് പറഞ്ഞ, അതായത് ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട്, മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന നിയമത്തിനെതിരെയാണ് അവർ സമരം ചെയ്തത്. ആ നിയമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ലോകത്തെ ഒരു പരിഷ്കൃത രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു നിയമം ഇല്ല. ഉദാഹരണത്തിൽ ഒരാളെ സംശയം തോന്നിയാൽ, സംശയം ഒരു 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 വാറന്റ് പോലും ഇല്ലാതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാം പട്ടാളത്തിന്, ആരെയും അറസ്റ്റ് ചെയ്യാം, സംശയം തോന്നിയാൽ വെടിവെച്ചു കൊല്ലാം, അതിലൊരു വിചാരണയോ മറ്റു നടപടിക്രമങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നിയമത്തിനെതിരെ. കാരണം ഇത് ഇറോം ശർമ്മള സമരം ആരംഭിക്കുന്നത് ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. 2000 ഇൻഫാൽ താഴ്വരയിലെ ഒരു ടൗണായ മാലം എന്ന സ്ഥലത്ത് 2000 നവംബർ 2 പാരാമിലിറ്ററി ഫോഴ്സായ, ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സായ അസം റൈഫിൾസ് 10 നിരപരാധികളെ വെടിവെച്ചു കൊന്നു. അന്ന് 28 വയസ്സാണ് ഇറോം ശർമ്മളക്കുള്ളത്. ആ ഇറോം ശർമ്മള നവംബർ 5 നിരാഹാര സമരം ആരംഭിക്കുന്നു. അവരന്ന് തീരുമാനിച്ചിരുന്നത് വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, മുടി ചീകില്ല, കണ്ണാടിയിൽ മുഖം നോക്കില്ല. അങ്ങനെ ഒരു ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ തീരാവുന്ന ഒരു സമരം. 3 ദിവസത്തിന് ശേഷം പോലീസ് ആത്മഹത്യാ ശ്രമത്തിന് അവരെ അറസ്റ്റ് ചെയ്തു, ജുഡീഷ്യൽ കസ്റ്റഡിയിലിട്ടു. പിന്നീട് ആ സമരം ഒരു വേറൊരു തലത്തിലേക്ക് ഉയർന്നു. അത് 16 വർഷം നീണ്ടു. ഇറോം ശർമ്മള, 28 വയസ്സുള്ള ഇറോം ശർമ്മളക്ക് ഇപ്പോൾ 44 വയസ്സാണ്. അവരെ യൗവനത്തിന്റെ പകുതിയിലധികം ഈ സമരത്തിലായിരുന്നു. അവർ ആശുപത്രി മുറിയിലും ജയിലിലും മാറി മാറിയായിരുന്നു ഇത്രയും കാലം. ബിജു,
ഓക്കെ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇത്തരമൊരു സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ആ ഇറോം ശർമ്മളയുടെ സമരം ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന് വ്യക്തമായി എല്ലാവർക്കും അറിയാം. ഈ നിയമം പിൻവലിച്ചിട്ടില്ല, നിയമം ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ സമരം പിൻവലിക്കാൻ, വിജയം കാണാതെ സമരം പിൻവലിക്കാൻ ഇത്രയും ദീർഘമായി ഇത്രയും ഒരു ധൈര്യത്തോടു കൂടി പോരാടിക്കൊണ്ടിരുന്ന ഇറോം ശർമ്മള തീരുമാനിച്ചത്?
ഇതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇറോം ശർമ്മളെ നേരിട്ട് സംസാരിച്ചു, ഇറോം ശർമ്മളയുടെ സുഹൃത്തുക്കളെ സംസാരിച്ചു, ബന്ധുക്കളോടും വീട്ടുകാരോടും സഹോദരൻ ഉൾപ്പെടെയുള്ളവരൊക്കെ സംസാരിച്ചു. അവിടെയുള്ള വിവിധ മനുഷ്യാവകാശ അല്ല പൗരാവകാശ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സംഘടനയോടൊക്കെ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഇതൊരു 16 വർഷം അല്ലെങ്കിൽ അനന്തമായ സമരമാണെന്ന് ആരും കരുതിയിട്ടില്ല. അത് തുടങ്ങിയത് ശരിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഏതാനും ദിവസം കൊണ്ട് തീരുന്ന ഒരു സമരം എന്നാണ്. പക്ഷെ അത് അങ്ങ് തുടർന്നു പോയി. പിന്നീട് അത് ഇറോം ശർമ്മള ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജിൽ ഇറോം ശർമ്മളക്ക് തന്നെ ജീവിക്കേണ്ടി വന്നു. അവർക്ക് പിന്തിരിയാൻ പറ്റാതെയായി, പലരുടെയും പ്രഷർ വന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇറോം ശർമ്മള ഞാൻ സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ 2 ഭീകര സംഘടനകൾ അവരെ വധിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്തവർക്കുള്ള ശിക്ഷ മരണമാണെന്ന് പറഞ്ഞു. ഇതിൽ ഒരു മറ്റൊരു കാരണം, ഇറോം ശർമ്മക്ക് ഇനി ജീവിക്കണം, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, അതുപോലെ പൊതുസമൂഹം എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയില്ല. ഞാൻ ഇറോം ശർമ്മള ഒരിക്കലും ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നില്ല. എന്റെ സമരത്തിന്റെ ഒരു ഒരു മാർഗമായിരുന്നു നിരാഹാര സമരം, അത് അവസാനിപ്പിച്ച് ഇനി രാഷ്ട്രീയമായി ഞാൻ അതിനെ നേരിടുന്ന പറഞ്ഞത്. അതായത് ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 2018 മണിപ്പൂരിൽ അടുത്ത ഇലക്ഷൻ അതിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറോം ശർമ്മളക്ക് വേറെ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഇറോം ശർമ്മളക്ക് ഒരു ഒരു സുഹൃത്തു ഉണ്ടായിരുന്നു, ഡെസ്മൻ കുട്ടിഞ്ഞോ എന്ന് പറഞ്ഞ ഒരു ഗോവൻ പൗരൻ. ഗോവക്കാരനാണ്, പക്ഷെ ഇപ്പോൾ ബ്രിട്ടീഷ് പൗരനാണ്. വളരെ അറിയപ്പെടുന്ന ഡൽഹിയിലും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപാട് പൗരാവകാശ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ഗോവൻ വംശജനായ ബ്രിട്ടീഷ് പൗരനാണ് ഡെസ്മൻ കുട്ടിഞ്ഞോ. ഡെസ്മൻ കുട്ടിഞ്ഞോയും ഇറോം ശർമ്മളയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവരേതോ ഒരു സമയത്ത് പരിചയപ്പെട്ടതാണ്, പക്ഷെ കത്തുകളിലൂടെയും മറ്റും അടുത്ത് ഇവരടുത്ത സുഹൃത്തുക്കളായി. ഈ ഡെസ്മൻ കുട്ടിഞ്ഞോയെ വിവാഹം കഴിക്കുമെന്ന് ഇറോം ശർമ്മള അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഈ ഡെസ്മൻ കുട്ടിഞ്ഞോടെ സ്വാധീനവും ഒരുപക്ഷെ എന്നല്ല, അദ്ദേഹത്തിന്റെ സ്വാധീനവും തീർച്ചയായിട്ടും ഈ തീരുമാനത്തിലുണ്ട്. അതായത് വിവാഹം കഴിക്കുമെന്നും സമരം നിർത്തുമെന്നും പുതിയ രീതിയിലുള്ള സമരം, രാഷ്ട്രീയ സമരം നടത്തുമെന്നാണ് ഇറോം ശർമ്മള പറഞ്ഞത്.
ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നു ആ ഒരു നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് അതൊരു വികാര നിർഭരമായ രംഗമായിരുന്നു. ഒരുപാട് മാധ്യമങ്ങളെല്ലാം തത്സമയം നൽകിയിരുന്നു. താങ്കൾ അവിടെ നേരിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, നേരിട്ടത് കണ്ട് ഇറോം ശർമ്മയോട് നേരിട്ട് സംസാരിച്ച ഒരു വ്യക്തിയുമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷം? ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ എങ്ങനെയായിരുന്നു ആ നിമിഷം?
അത് ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ ഇത്ര സമാനമായ ഒരു ഇതുപോലൊരു അനുഭവമാണ്. ഒരുപക്ഷെ ഇത്രയും ഒരു എന്താണ് നമുക്ക് തന്നെ എന്താണ് നമ്മൾ ആരാണെന്നൊക്കെ സ്വയം തോന്നിപ്പോകുന്ന, നമ്മൾ ഒന്നുമല്ല എന്ന് സ്വയം തോന്നിപ്പോകുന്ന ഒരു നിമിഷമായിരുന്നു അത്. ഇറോം ശർമ്മള കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഇതിന് തൊട്ട് മുമ്പായിട്ട് കഴിഞ്ഞ ആഴ്ച കോടതിയിൽ എത്തിയപ്പോൾ തന്നെ ഇറോം ശർമ്മള ഇന്ന് ഇറോം ശർമ്മള സമരം നിരാഹാര സമരം പിൻവലിക്കാൻ റെഡിയാണെന്ന് സമ്മതിച്ചിരുന്നു, തയ്യാറാണെന്ന് സമ്മതിച്ചിരുന്നു. കോടതിയിൽ നിന്ന് ഉച്ചയോടെയാണ് ജാമ്യം കിട്ടിയത്. ഉച്ചയ്ക്ക് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം ഇറോം ശർമ്മള ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് മാധ്യമങ്ങളെ ഇവിടെ സംസാരിക്കാൻ അനുവാദം നൽകണം. അങ്ങനെ ഇറോം ശർമ്മള ജഡ്ജ് അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിലെ തന്നെ ഒരു മുറി തയ്യാറാക്കി കൊടുത്തു. പക്ഷേ ഒരുപാട് വിദേശ മാധ്യമങ്ങൾ, അതുപോലെ ഇന്ത്യയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലെത്തിയ മാധ്യമങ്ങൾ, ആ തിരക്ക് കാരണം അവിടെ പത്രസമ്മേളനം നടത്താൻ പറ്റിയില്ല. പിന്നെ പോലീസ് തന്നെ അവിടുത്തെ ഒരു സുരക്ഷാ ഇഷ്യൂ കാരണം ഇറോം ശർമ്മളയെ ആശുപത്രിയിൽ, ഇറോം ശർമ്മള വർഷങ്ങളായിട്ട് കഴിയുന്നത് ഇംഫാലിലെ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ആശുപത്രിയിലെ ഒരു സെല്ലിലാണ്, അതിനെ ജയിലാക്കി നോട്ടിഫൈ ചെയ്യുകയാണ്. അവിടെ വൈകിട്ട് 4 മണിയോടെയാണ് പിന്നീട് വീണ്ടും ഇറോം ശർമ്മള മാധ്യമങ്ങളെ കാണുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ഇറോം ശർമ്മള ഈ തന്റെ ഉപവാസം അവസാനിക്കുന്നത്. മെഡിക്കൽ സൂപ്രണ്ട് ഇറോം ശർമ്മളയുടെ കയ്യില് കൈവെള്ളയില് തേൻ ഒഴിച്ചു കൊടുക്കുന്നത്, ചെറിയ കുട്ടികളെല്ലാം കുഞ്ഞുകുട്ടികളെല്ലാം ആദ്യമായിട്ട് ചുണ്ടില് തേൻ ഒറ്റിച്ചു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ അവരുടെ കയ്യിൽ തേൻ ഒറ്റിച്ചു കൊടുക്കുന്നു. ഇറോം ശർമ്മള മറ്റു സമരക്കാരെ പോലെ എല്ലാവരും അറിയണം, ചുണ്ട് കൊണ്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, പച്ചവെള്ളം പോലും കുടിക്കില്ലായിരുന്നു 16 വർഷം. ചെറിയ കാലഘട്ടമല്ല, വലിയൊരു കാലഘട്ടം. അതുകൊണ്ട് അവര് ഞാനുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഈ കൈവെള്ളയും തേനിങ്ങനെ പിടിച്ചിട്ട് അവർ കുറെ നേരം കരഞ്ഞു. പിന്നെ ആ കരച്ചിൽ കണ്ട് കൂടെ ഉണ്ടായിരുന്ന ചില പ്രത്യേകിച്ചും പെൺകുട്ടികളായ, വളരെ ചെറുപ്പക്കാരായ പെൺകുട്ടികളായ ജേർണലിസ്റ്റുകൾ കരയുന്നത് കണ്ടു. പോലീസുകാർ ചിലർ കണ്ണു നിറയുന്നത് കണ്ടു. അങ്ങനെ ഒന്നോ രണ്ടോ മിനിറ്റ് ഈ കൈവെള്ളയിൽ തേനിങ്ങനെ പിടിച്ചു നിന്നിട്ട് ഒരു വിരല് കൊണ്ട് അത് തൊട്ട് പിന്നെ ചുണ്ടോട് ചേർത്ത് അവർ വീണ്ടും ഇങ്ങനെ വിനിക്കുകയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ഒരു 16 വർഷം ഒരു പൗരാവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു സ്ത്രീ, അവരുടെ ആ നിമിഷം അവരവര് നഷ്ടപ്പെടുത്തി, അവരുടെ ഒരു യൗവനം, അവര് ചെയ്ത സമരം, അതിൽ ലക്ഷ്യം കണ്ടില്ല. പക്ഷേ ഇറോം ശർമ്മള ലക്ഷ്യം കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു അത് എത്രയോ ആളുകളുടെ മുന്നിൽ ഒരു നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു ഭീകര നിയമത്തിനെതിരെ ഒരു
ഇതിൽ വിട്ടുപോയ ഒരു കാര്യമുള്ളത്, ഈ 16 വർഷം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജീവിച്ചിരുന്ന മൂക്കിലൂടെ ഭക്ഷണം കൊടുക്കുകയായിരുന്നു തോന്നല്ലേ?
അതെ അതെ, ഇറോം ശർമ്മള ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവര് ഭക്ഷണം കഴിക്കില്ല എന്ന് അങ്ങ് നിർബന്ധിച്ചു, അതായത് പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ, കാരണം ഇറോം ശർമ്മളയുടെ സമരം അപ്പോഴേക്കും മാധ്യമങ്ങളിൽ പെട്ടിരുന്നു, ആ സമരത്തിന് പട്ടാളത്തിന് അത് ഇറോം ശർമ്മളക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പട്ടാളത്തിനാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്ന് കരുതി സർക്കാർ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് കൃത്യമായ പ്രോട്ടീൻ അതുപോലെ സമീകൃതമായ ആഹാരങ്ങളെല്ലാം ദ്രവരൂപത്തിലുള്ളത് മൂക്കിലൂടെ കൊടുക്കുമായിരുന്നു. ഇറോം ശർമ്മളയുടെ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് കാണുന്നത് ആ മൂക്കിലൊരു ട്യൂബ് വെച്ചിട്ടുള്ള ഒരു ചിത്രം, വളരെ അപൂർവമായിട്ട് ആ ട്യൂബ് എടുത്ത് മാറ്റിയെങ്കിലും ഇപ്പോൾ മാത്രമാണ്, ഈ കഴിഞ്ഞ ദിവസം തൊട്ട് മാത്രമാണ് ആ മൂക്കിലെ ട്യൂബ് ഇല്ലാതെ ഇറോം ശർമ്മള ഒരുപക്ഷെ അവരുടെ ഒരു ചിത്രം നമ്മൾ കണ്ടു തുടങ്ങുന്നത്.
എന്തായാലും അതിനുശേഷം ഈ ഒരു നിരാഹാര സമരം അവസാനിപ്പിച്ചപ്പോൾ 2 ദിവസമാകുന്നു, അതിനുശേഷം പിന്നീട് താങ്കൾക്ക് അവരെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു തുടങ്ങിയ ശേഷമുള്ള ഇറോം ശർമ്മളയ്ക്ക് എന്ത് മാറ്റമുണ്ട് എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞു?
നമ്മളെ ഇറോം ശർമ്മളയെ ഈ സമരം അവസാനിപ്പിച്ചതിന്റെ പിറ്റേന്ന് നേരിട്ട് അവരുടെ ആശുപത്രി മുറിയിൽ പോയിട്ട് കണ്ടിരുന്നു. അതുപോലെ ഇറോം ശർമ്മളയുടെ ഡോക്ടർ, അവരുടെ മെഡിക്കൽ സൂപ്രണ്ട്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടറെ കണ്ടിരുന്നു, മെഡിക്കൽ സൂപ്രണ്ടിനെ കണ്ടിരുന്നു. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു യുക്തിക്ക് മനസ്സിലാവുന്നതിന്റെ അപ്പുറത്താണ് ചില കാര്യങ്ങൾ നടക്കുന്നത്. ഇറോം ശർമ്മള 16 വർഷമായിട്ട് ചുണ്ടിൽ വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെ ഒരാൾ ആദ്യമായിട്ട് ഭക്ഷണം എന്ന വിശപ്പ് അവർ എന്ന വികാരം അവർക്കില്ല, രുചി എന്ന വികാരമില്ല. ഈ രുചി വിശപ്പ് എന്ന 2 വികാരങ്ങളില്ലാത്ത ഒരു ജീവിയായിട്ട് അവർ മാറി, സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്തതാണ്. അതുകൊണ്ട് അവരെ ഡോക്ടർ ഉൾപ്പെടെ പറയുന്നത് എന്തെങ്കിലും കഴിക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു വികാരമില്ല, കാരണം വിശപ്പ് എന്നൊരു തോന്നലില്ല. കാരണം അതൊരു ചില യന്ത്രങ്ങൾക്ക് ഓയിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ അത് ഒരു പ്രത്യേക ട്യൂബിലൂടെ അവരുടെ ശരീരത്തിൽ കയറി ശരീരഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഇന്ന ആഹാരത്തോടും എന്ത് ആഹാരമാണ് കഴിക്കുന്നതെന്ന് അറിയില്ല അവർക്ക്. അവരൊരു ഒരു 16 വർഷം ഒരു യന്ത്രമായി. അതുകൊണ്ട് ആദ്യത്തെ ദിവസം അവർ തേൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ആ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാത്രി ഡോക്ടർമാർ അവരെ നിർബന്ധിച്ച് കുറച്ച് വെള്ളത്തിൽ തേൻ കലക്കിയിട്ട് കൊടുത്തു. അവർ കഴിക്കുന്നില്ല, അവർ നിർബന്ധിച്ചു. അപ്പോൾ കുറച്ച് തേൻ കുടിച്ചു, അതിന്റെ പിറ്റേന്ന് കുറച്ച് ഹോർലിക്സ് കലക്കി കൊടുത്തു, അത് കഴിച്ചു. ഇപ്പോഴും അവര് ഒരു ആഹാരം കഴിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും, ചിലപ്പോൾ മാസങ്ങൾ എടുക്കും, കൊല്ലങ്ങൾ വരെ എടുക്കുമെന്നാണ് മെഡിക്കൽ സൂപ്രണ്ട്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെഡിക്കൽ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞത്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ജാവേദ് പർവേശ്, ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി പങ്കുവച്ചതിനെ.
താങ്ക് യു.